ദൈവനാമത്തിന് മഹത്വം. ഇന്ന് മാർച്ച് 5-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന അധ്യായങ്ങൾ സംഖ്യാപുസ്തകം 34, 35, 36, മർക്കോസ് 10-ാം അധ്യായം 32 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 34. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്തെത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിന്റെ അതിർ ഇങ്ങനെയായിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിന്റെ വശത്ത് കൂടെ ആയിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റം തുടങ്ങി ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തു നിന്ന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർനേയയുടെ തെക്ക് അവസാനിക്കണം. അവിടെ നിന്ന് ഹസർ അദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം. പിന്നെ അതിർ അസ്മോൻ തുടങ്ങി മിസ്രയീം തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിങ്കിൽ അവസാനിക്കണം. പടിഞ്ഞാറോ മഹാസമുദ്രം അതിറായിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറേ അതിർ. വടക്കോ മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരാക്കണം. ഹോർ പർവ്വതം മുതൽ ഹമാദ് വരെ അതിരാക്കണം. സെദാദിൽ ആ അതിർ അവസാനിക്കണം. പിന്നെ അതിർ സിഫ്രോൻ വരെ ചെന്ന് ഹസാർ ഏനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കേ അതിർ. കിഴക്കോ ഹസാർ ഏനാൻ തുടങ്ങി ഷെഫാം വരെ നിങ്ങളുടെ അതിരാക്കണം. ഷെഫാം തുടങ്ങി ആ അതിർ അയീന്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്നിട്ട് കിനരത് കടലിന്റെ കിഴക്കേ കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പ് കടലിങ്കിൽ അവസാനിക്കണം. ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിന്റെ അതിർ ആയിരിക്കണം. മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്, നിങ്ങൾക്ക് ചീട്ടിനാൽ അവകാശമായി ലഭിപ്പാനുള്ളതായി യഹോവ 9.5 ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇത് തന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും താന്താങ്ങളുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിന് അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യെരിഹോവിന് കിഴക്ക് യോർദാൻ അക്കരയായിരുന്നു. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നിങ്ങൾക്ക് ദേശം വിഭാഗിച്ചു തരുന്നവരുടെ പേരുകൾ ആവിത്, പുരോഹിതനായ ഏലയാസരും നൂന്റെ മകനായ യോശുവയും. ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെല്ലാമെന്നാൽ, യഹൂദ ഗോത്രത്തിൽ യഫുനയുടെ മകൻ കാലേബ്, ഷിമയോൻ ഗോത്രത്തിൽ അമിഹൂദിന്റെ മകൻ ഷെമുവേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ കിസ്ലോന്റെ മകൻ എലിദാദ്, ദാൻ ഗോത്രത്തിനുള്ള പ്രഭു യോഗ്ലിയുടെ മകൻ ബുക്കി, യോസഫിന്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിനുള്ള പ്രഭു യേഫോദിന്റെ മകൻ ഹനിയേൽ, എഫ്രയീം ഗോത്രത്തിനുള്ള പ്രഭു ഷിഫ്താന്റെ മകൻ കെമുവേൽ, സെബുലൂൻ ഗോത്രത്തിനുള്ള പ്രഭു പർണാക്കിന്റെ മകൻ ഏലിസാഫാൻ, ഇസാഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസാന്റെ മകൻ പൽത്തിയേൽ, ആഷേർ ഗോത്രത്തിനുള്ള പ്രഭു ഷെലോമിയുടെ പുത്രൻ അഹീദൂദ്, നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമീഹൂദിന്റെ മകൻ പെതഹേൽ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ. സംഖ്യാപുസ്തകം 35. യഹോവ പിന്നെയും യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ലേവ്യർക്ക് വസിപ്പാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് അവരോട് കൽപ്പിക്ക. പട്ടണങ്ങളോടുകൂടെ അവയുടെ പുൽപ്പുറവും നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കണം. പട്ടണങ്ങൾ അവർക്ക് പാർപ്പിടമായിരിക്കണം. അവയുടെ പുൽപ്പുറം ആടുമാടുകൾ മുതലായ സകല മൃഗസമ്പത്തിനും വേണ്ടി ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കേണ്ടുന്ന പുൽപ്പുറം പട്ടണത്തിന്റെ മതിലിങ്കിൽ തുടങ്ങി പുറത്തോട്ട് ചുറ്റും 1,000 മുഴം വിസ്താരം ആയിരിക്കണം. പട്ടണം നടുവാക്കി അതിനു പുറമെ കിഴക്കോട്ട് 2,000 മുഴവും തെക്കോട്ട് 2,000 മുഴവും പടിഞ്ഞാറോട്ട് 2,000 മുഴവും വടക്കോട്ട് 2,000 മുഴവും അളക്കണം. ഇത് അവർക്ക് പട്ടണങ്ങളുടെ പുൽപ്പുറം ആയിരിക്കണം. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണം. കുല ചെയ്തവൻ അവിടെ കൂടിപ്പോകേണ്ടതിന് നിങ്ങൾ അവയെ അവന് വേണ്ടി വേർതിരിക്കണം. ഇവ കൂടാതെ നിങ്ങൾ വേറെയും 42 പട്ടണങ്ങളെ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങൾ എല്ലാം കൂടെ 48 ആയിരിക്കണം. അവയും അവയുടെ പുൽപ്പുറങ്ങളും കൊടുക്കണം. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ നിന്ന് ജനമേറിയവർ ഏറെയും ജനം കുറഞ്ഞവർ കുറേയും പട്ടണങ്ങൾ കൊടുക്കണം. ഓരോ ഗോത്രം തനിക്ക് ലഭിക്കുന്ന അവകാശത്തിനൊത്തവണ്ണം ലേവ്യർക്ക് പട്ടണങ്ങളെ കൊടുക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സംഗീത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തിനെ കൊന്നുപോയവൻ അവിടെ കൂടിപ്പോകേണം. കുല ചെയ്തവൻ സഭയുടെ മുൻപാകെ വിസ്താരത്തിന് നിൽക്കും വരെ അവൻ പ്രതികാരകന്റെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരം ആയിരിക്കണം. യോർദാൻ അക്കരെ 3 കനാൻ ദേശത്ത് 3 കൊടുക്കണം. അവ സങ്കേത നഗരങ്ങൾ ആയിരിക്കണം. അബദ്ധവശാൽ ഒരുത്തിനെ കൊല്ലുന്നവനേവനും അവിടെ കൂടിപ്പോകേണ്ടതിന് ഈ 6 ഇസ്രായേൽ മക്കൾക്കും പരദേശിക്കും വന്നു പാർക്കുന്നവനും സങ്കേതമായിരിക്കണം. എന്നാൽ ആരെങ്കിലും ഇരുമ്പായുധം കൊണ്ട് ഒരുത്തിനെ അടിച്ചിട്ട് അവൻ മരിച്ചു പോയാൽ അവൻ കുലപാതകൻ. കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തിനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചു പോയാൽ അവൻ കുലപാതകൻ. കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. അല്ലെങ്കിൽ മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും കയ്യിലിരുന്ന മരായുധം കൊണ്ട് ഒരുത്തിനെ അടിച്ചിട്ട് അവൻ മരിച്ചു പോയാൽ അവൻ കുലപാതകൻ. കുലപാതകൻ മരണശിക്ഷ അനുഭവിക്കണം. രക്തപ്രതികാരകൻ തന്നെ കുലപാതകനെ കൊല്ലേണം. അവനെ കണ്ടുകൂടുമ്പോൾ അവനെ കൊല്ലേണം. ആരെങ്കിലും ദ്വേഷം നിമിത്തം ഒരുത്തിനെ കുത്തുകയോ കരുതിക്കൂട്ടി അവന്റെ മേൽ വല്ലതും എറുകയോ ചെയ്തിട്ട് അവൻ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ശത്രുതയാൽ കൈകൊണ്ടവനെ അടിച്ചിട്ട് അവൻ മരിച്ചു പോയാൽ, അവനെ കൊന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ കുലപാതകൻ. രക്തപ്രതികാരകൻ കുലപാതകനെ കണ്ടുകൂടുമ്പോൾ കൊന്നുകളയണം. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്നൊരുത്തിനെ കുത്തുകയോ കരുതാതെ വല്ലതും അവന്റെ മേൽ എറിഞ്ഞു പോകുകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കാതെയും അവൻ മരിപ്പാൻ തക്കവണ്ണം അവനെ കാണാതെ കല്ലെറുകയോ ചെയ്തിട്ട് അവൻ മരിച്ചു പോയാൽ, കുല ചെയ്തവനും രക്തപ്രതികാരകനും മധ്യേ ഈ ന്യായങ്ങളെ അനുസരിച്ച് സഭ വിധിക്കണം. കുല ചെയ്തവനെ സഭ രക്തപ്രതികാരന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. എന്നാൽ കുല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിന്റെ അതിർ വിട്ട് പുറത്തു വരികയും അവനെ അവന്റെ സങ്കേത നഗരത്തിന്റെ അതിരിന് പുറത്തു വെച്ച് കണ്ട് രക്തപ്രതികാരകൻ കുല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല. അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തന്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടിയിരുന്നു. എന്നാൽ കുല ചെയ്തവന് മഹാപുരോഹിതന്റെ മരണശേഷം തന്റെ അവകാശ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാം. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും ന്യായവിധിക്കുള്ള പ്രമാണം ആയിരിക്കണം. ആരെങ്കിലും ഒരുത്തിനെ കൊന്നാൽ കുലപാതകൻ സാക്ഷികളുടെ വാമൊഴി പ്രകാരം മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഒരു മനുഷ്യന്റെ നേരെ മരണശിക്ഷയ്ക്ക് ഏകസാക്ഷിയുടെ മൊഴി മതിയാകുന്നതല്ല. മരണയോഗ്യനായ കുലപാതകന്റെ ജീവനു വേണ്ടി നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. അവൻ മരണശിക്ഷ തന്നെ അനുഭവിക്കണം. സങ്കേത നഗരത്തിലെ കൂടിപ്പോയവൻ പുരോഹിതന്റെ മരണത്തിന് മുൻപേ നാട്ടിൽ മടങ്ങി വന്ന് പാർക്കേണ്ടതിനും നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. നിങ്ങൾ പാർക്കുന്ന ദേശം അങ്ങനെ അശുദ്ധമാക്കരുത്. രക്തം ദേശത്തെ അശുദ്ധമാക്കുന്നു. ദേശത്തിൽ ചൊരിഞ്ഞ രക്തത്തിനു വേണ്ടി രക്തം ചൊരിയിച്ചവന്റെ രക്തത്താലല്ലാതെ ദേശത്തിന് പ്രായശ്ചിത്തം സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അധിവസിക്കുന്ന നിങ്ങളുടെ പാർപ്പിടമായ ദേശം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കളുടെ മധ്യേ യഹോവയായ ഞാൻ അധിവസിക്കുന്നു. സംഖ്യാപുസ്തകം 36. യോസഫിന്റെ മക്കളുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലയാദിന്റെ മക്കളുടെ കുടുംബത്തലവന്മാർ അടുത്തു വന്ന് മോശയുടെയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളായ പ്രഭുക്കന്മാരുടെയും മുൻപാകെ പറഞ്ഞത്, ഇസ്രായേൽ മക്കൾക്ക് ദേശം ചീട്ടിട്ട് അവകാശമായി കൊടുപ്പാൻ യഹോവ യജമാനോട് കൽപ്പിച്ചു. ഞങ്ങളുടെ സഹോദരനായ ഷെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുപ്പാൻ യജമാനന് യഹോവയുടെ കൽപ്പനയുണ്ടായി. എന്നാൽ അവൾ ഇസ്രായേൽ മക്കളുടെ മറ്റു ഗോത്രങ്ങളിലെ പുരുഷന്മാരിൽ വല്ലവർക്കും ഭാര്യമാരായാൽ അവരുടെ അവകാശം ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും അവർ ചേരുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് കൂടുകയും ചെയ്യും. ഇങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിന്റെ ഓഹരിയിൽ നിന്ന് പോയി പോകും. ഇസ്രായേൽ മക്കളുടെ യോബേൽ സംവത്സരം വരുമ്പോൾ അവരുടെ അവകാശം അവർ ചേരുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് കൂടുകയും അങ്ങനെ അവരുടെ അവകാശം ഞങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യും. അപ്പോൾ മോശ യഹോവയുടെ വചനപ്രകാരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത് യോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ. യഹോവ ഷെലോഫഹാദിന്റെ പുത്രിമാരെ കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ, അവർ തങ്ങൾക്ക് ബോധിച്ചവർക്ക് ഭാര്യമാരായിരിക്കട്ടെ, എങ്കിലും തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ ആകാവൂ. ഇസ്രായേൽ മക്കളുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറരുത്. ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ തന്റെ പിതൃഗോത്രത്തിന്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താൻ തന്റെ പിതാക്കന്മാരുടെ അവകാശം കൈവശമാക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ യാതൊരു ഗോത്രത്തിലും അവകാശം ലഭിക്കുന്ന ഏത് കന്യകയും തന്റെ പിതൃഗോത്രത്തിലെ ഒരു കുടുംബത്തിൽ ഒരുത്തിന് ഭാര്യയാകണം. അങ്ങനെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലേക്ക് മാറാതെ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽ ഓരോരുത്തൻ താൻ തന്റെ അവകാശത്തോട് ചേർന്നിരിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ശെലോഫഹാദിന്റെ പുത്രിമാർ ചെയ്തു. ശെലോഫഹാദിന്റെ പുത്രിമാരായ മഹള, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ അപ്പന്റെ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി. യോസഫിന്റെ മകനായ മനശ്ശെയുടെ പുത്രന്മാരുടെ കുടുംബങ്ങളിൽ അവർ ഭാര്യമാരാകുകയും അവരുടെ അവകാശം അവരുടെ പിതൃകുടുംബത്തിന്റെ ഗോത്രത്തിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വച്ച് യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച കൽപ്പനകളും വിധികളും ഇവ തന്നെ. മർക്കോസ് 10:32-52 വാക്യങ്ങൾ. അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുൻപായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 കൂട്ടിക്കൊണ്ടവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്നവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം എന്നവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന്, കഴിയും എന്നവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് ശേഷം 10 കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്ക വിളിച്ചവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അവൾ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട്, വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരുപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതുപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഖ്യാപുസ്തകത്തിന്റെ അവസാനത്തെ താളുകൾ നാം മറിക്കുമ്പോൾ ഇന്നെന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. 40 മരുഭൂമി വാസത്തിന് ശേഷം അതിനു മുമ്പുണ്ടായിരുന്ന 400 സീമകളില്ലാത്ത അടിമത്തത്തിന് ശേഷവും സർവഭൂമിയുടെയും അധിപതിയായ കർത്താവ് തന്റെ ജനത്തിന് അതിരുകളിട്ട് അവകാശം നൽകുന്നു. ദൈവം നമുക്ക് അതിരുകൾ സ്ഥാപിച്ചാൽ അത് മറികടക്കുവാനോ അതിൽ നിന്ന് നമ്മളെ തള്ളിക്കളയുവാനോ ആർക്ക് കഴിയും? ദൈവപൈതലി, ഇന്ന് നീ ആയിരിക്കുന്നത് വാഗ്ദത്ത ദേശം അവകാശമാക്കുന്ന ദൈവിക പദ്ധതിയിലാണ്. നിന്റെ ഭവനത്തിന്റെയോ നന്മയുടെയോ സമാധാനത്തിന്റെയോ അതിരുകൾ മാറ്റുവാൻ ഭൂമിയിലാകട്ടെ, സ്വർലോകത്തിലാകട്ടെ, അധോലോകത്തിലാകട്ടെ ആർക്കും കഴിയുകയില്ല. നമ്മുടെ ഹൃദയം ധൈര്യപ്പെടട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്ന ഒരു ദിവസം വരും. കാരണം വാക്ക് മാറുവാൻ അവന് കഴിയുകയില്ല. ദൈവം മനുഷ്യനല്ല. എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു കാര്യം, ദൈവം ലേവ്യർക്ക് നേരിട്ട് അവകാശം കൊടുക്കാതെ ആ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് കൊടുത്തു. എന്നാൽ ചില പ്രത്യേക നിബന്ധനകൾ മുന്നോട്ട് വച്ചു. അതിലൊന്ന് സങ്കേത നഗരങ്ങളാണ്. 6 സങ്കേത നഗരങ്ങൾ ദൈവം അവർക്ക് നൽകുന്നു. ഈ അറബി രാജ്യങ്ങളും ഇസ്രയേലും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ബെൽറ്റിലെ നിയമങ്ങൾ ഇപ്പോഴും എത്രയോ കർക്കശമാണ്. എന്നാൽ പഴയ നിയമത്തിലെ തീക്കല്ലിൽ കൊത്തിയ മരണ നിയമത്തിലും ഒരു മരിപ്പച്ച ദൈവം നീക്കിവെച്ചു. അവിടെ അബദ്ധത്തിൽ കുറ്റം ചെയ്ത ഒരുവന് മരണശിക്ഷ ഏൽക്കാതെ ജീവിക്കുവാൻ ദൈവം പദ്ധതികൾ ഒരുക്കി. ദൈവത്തിന്റെ കരുണയും മനസ്സരിവും എത്രയോ ഉന്നതമാണ്. മറ്റൊന്ന്, ലേവ്യർക്ക് അവരുടെ പട്ടണങ്ങൾ നൽകുമ്പോൾ അതോടുകൂടി അവർക്ക് പുൽപ്പുറങ്ങൾ നൽകണം എന്നൊരു നിബന്ധന കൂടി ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ലേവ്യരെക്കുറിച്ച് മാത്രമല്ല, അവർക്കുള്ള മൃഗങ്ങളെക്കുറിച്ചും അഥവാ അവകാശങ്ങളെക്കുറിച്ച് പോലും ദൈവത്തിന് എത്രയോ കരുതലാണ്. ഒരു കൂട്ടർ തങ്ങളുടെ ആടുമാടുകൾക്ക് പുൽപ്പുറങ്ങൾ അന്വേഷിച്ച് ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതവുമായി വിലപേശി ഗിലയാദ് അവകാശമാക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യം നോക്കുന്നവർക്ക് വേണ്ടി ദൈവം പുൽപ്പുറങ്ങൾ അന്വേഷിക്കുകയാണ്. ഇറ്റ്സ് അവർ ചോയ്സ്. ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു തനിക്ക് ഭവിക്കുവാൻ പോകുന്ന കഠിനമായ കഷ്ടതയെക്കുറിച്ചും പിന്നീട് വരുവാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ചും പ്രസ്താവിച്ചു തുടങ്ങും. എന്നാൽ യാക്കോബും യോഹന്നാനും അവിടെ ചില അധികാരങ്ങൾ അന്വേഷിക്കുകയാണ്. യേശുവിനോട് ചേർന്നിരിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ലക്ഷ്യമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ഉപരിയായി, കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ പത്രോസിനും ഉപരിയായി, തങ്ങൾക്ക് സ്ഥാനവും അധികാരവും വേണമെന്നത് ദൈവികമായ സ്വഭാവം അല്ല. ഏറ്റവും രസം, ഇത് നിമിത്തം ഇസ്കോരിയത യൂത ഉൾപ്പെടെ 11 പേരും നിരസപ്പെട്ടു എന്നാണ്. യേശുവിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. തന്റെ വേദന ആരറിയും? തനിക്ക് ഭവിക്കുവാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്നും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ നോക്കുന്ന തന്റെ മനസ്സറിഞ്ഞ അരുമശിഷ്യന്മാർ. ദൈവവേദലെ, നിന്നെ അറിയുവാനും കഷ്ടതയിൽ നിന്റെ ഇടത്തും വലത്തും നിൽക്കുവാനും ആരുമില്ലെങ്കിലും നീ അധൈര്യപ്പെട്ടു പോകരുത്. നിന്റെ അവകാശ ദേശത്തിൽ കൊണ്ടുവന്ന് അതിരുകളിട്ട് നിനക്ക് വേണ്ടി പുൽപ്പുറങ്ങൾ അന്വേഷിക്കുന്ന ഒരു പിതാവുണ്ട്. മരുഭൂമിയിൽ അവൻ നിങ്ങൾക്ക് തുണയായിരിക്കും. ഇന്നത്തെ ദിവസം ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ.